എബ്രായലേഖനം 7-ാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യവും മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യവും ലേവ്യ പൗരോഹിത്യവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എബ്രായലേഖനം 7-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ പൌരോഹിത്യത്തിന്റെ സുപ്പീരിയോറിറ്റി, ലേവ്യ പൌരോഹിത്യത്തെക്കാൾ യേശുക്രിസ്തുവിന്റെ പൌരോഹിത്യത്തിന്റെ സുപ്പീരിയോറിറ്റി, അതേപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ സുപ്പീരിയോറിറ്റി, ആ മഹത്വം, ലേവിയ പൌരോഹിത്യത്തെക്കാൾ അവരുടെ ശുശ്രൂഷയേക്കാൾ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്കുള്ള മഹത്വം, അതേപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട പുതിയ ഉടമ്പടിയുടെ മഹത്വം, ഈ മൂന്ന് കാര്യങ്ങളുമാണ് എബ്രായലേഖന കർത്താവ് 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ എബ്രായലേഖന കർത്താവ് വിശദീകരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എബ്രായലേഖന കേൾക്കുന്ന വ്യക്തികൾ ഹീബ്രു ക്രിസ്ത്യൻസ് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും ആ പാരമ്പര്യങ്ങൾ വിട്ട് വെളിയിൽ വന്ന ആൾക്കാരാണ്. അന്നേരം വലിയ പാരമ്പര്യങ്ങൾ, മഹാപുരോഹിതൻ, ദേവാലയം, തിരശീല, യാഗങ്ങൾ, ഇങ്ങനെ അനേക കാര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമൂഹം അത് വിട്ടിട്ട് ഇതൊന്നുമില്ലാതെ ചെറിയ കൂട്ടങ്ങളായിട്ട് ആരാധിക്കാനായിട്ട് വന്ന ഒരു സമൂഹമാണ്. അവരുടെ അടുത്താണ് എബ്രായലേഖന കർത്താവ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. എന്തിനാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ പൌരോഹിത്യത്തിന്റെ പ്രത്യേകത, യേശുക്രിസ്തുവിന്റെ പൌരോഹിത്യത്തിന്റെ ഔന്നിത്യം, പുതിയ ഉടമ്പടി അനുമതി, ഇതൊക്കെ എന്തിനാണ് വിശദീകരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വലിയൊരു പ്രസ്ഥാനത്തിൽ നിന്നും മാറിയിട്ട് നമ്മളൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഒറ്റപ്പെടൽ തോന്നാം. ഞാൻ കുറച്ച് നാൾ മുമ്പ് കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പോൾ ഒരു ഓർത്തഡോക്സിലെ ഒരു ചർച്ചിന്റെ ഒരു കല്യാണത്തിന് പോയി. ആ കല്യാണത്തിൽ ചെന്നപ്പോൾ ഞാൻ കല്യാണത്തിന് പള്ളിക്കകത്ത് കയറിയപ്പം അനേക നാളുകൾ കൂടിയിട്ടാണ് ഞാനിങ്ങനെ പള്ളിക്കകത്ത് യാഗത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നെ അവിടെ ഞാൻ ചെന്ന് നോക്കിയപ്പം വലിയ ഭയങ്കര മനോഹരമായിട്ടൊരു ദേവാലയമാണ്, വളരെ നല്ലൊരു ദേവാലയം, വളരെ അലങ്കരിച്ച് അനേക കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദേവാലയം. അതിൽ അതേപോലെ തന്നെ അനേക പുരോഹിതന്മാർ, അങ്കിയും തലപ്പാവും ഒക്കെ വെച്ച പുരോഹിതന്മാർ, കുരിശും ഒക്കെ വെച്ചിരിക്കുന്ന പുരോഹിതന്മാർ, മധുവഹ, അങ്ങനെ വളരെ വളരെ ഒരു കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എടുപ്പുള്ളൊരു സെറ്റപ്പാണ്. അന്നേരം അവിടെ നയിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മുടെയൊക്കെ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു വീടുകളിൽ ഇല്ലെങ്കിൽ ഹോളുകളിലൊക്കെ വന്ന് കൂടുന്നു, അങ്ങനെയുള്ളൊരു വലിയ ആഡംബരമില്ലാത്ത, വലിയ പ്രൗഢത്വമൊന്നുമില്ലാത്ത ഒരു മീറ്റിങ്ങുകളാണ്. ആദ്യമകാല പെന്തക്കോസ്ത് സഭകളും അങ്ങനെയായിരുന്നു. എന്നാലിപ്പോൾ പെന്തക്കോസ്ത് സഭകളും അങ്ങനെയല്ല. പെന്തക്കോസ്ത് സഭകളും ഇപ്പോൾ പഴയപോലെ പൌരോഹിത്യ സഭകളുടെ അതേപോലെ തന്നെ ആഡംബരങ്ങളും എല്ലാ കാര്യങ്ങളും അതുപോലെ അനുകരിക്കുന്നതാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരമൊരു ഒറ്റപ്പെടലുകൾ ആൾക്കാർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അവരുടെ മനസ്സിൽ അവർക്ക് അത് ദഹിക്കാനായിട്ട് പറ്റത്തില്ല. അതായത് എബ്രായ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പൌരോഹിത്യവും യെരുശലേം ദേവാലയവും മഹാപുരോഹിതനും അവിടെയുള്ള ശുശ്രൂഷകളും എല്ലാം ഉള്ള വലിയൊരു ഒരു സാഹചര്യത്തിൽ നിന്നും ഇവർ അതിൽ നിന്നും മാറി ദൈവത്തെ ആരാധിക്കാനായിട്ട് ഭവനങ്ങളിൽ കൂടുന്നു. അവർക്ക് പുരോഹിതരില്ല, ദേവാലയമില്ല, തിരശീലയില്ല, യാഗങ്ങളില്ല, ഇവയൊന്നുമില്ലാത്തപ്പോൾ അത് മാത്രമല്ല ഈ ലേവ്യ പൌരോഹിത്യവും യഹൂദന്മാരും ഇവരെ പീഡിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ പീഡനത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സമൂഹത്തിനടുത്താണ് ഈ ലെറ്റർ എഴുതുന്നത്. അവരുടെ അടുത്താണ് പറയുന്നത് നിങ്ങൾക്കുള്ള പൌരോഹിത്യം, യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മഹത്വം എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ലഭിച്ചതെന്നുള്ളത് മനസ്സിലാകാനായിട്ട് കഴിയത്തുള്ളൂ. നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്ന പല കാര്യങ്ങളുമില്ല, നിങ്ങൾക്ക് കാണാനായിട്ട് വലിയൊരു പുരോഹിതനില്ല, ദേവാലയമില്ല, മധുവകയില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ തന്നെ, തിരശീലയില്ല, ഇങ്ങനത്തെ ഒന്നുമില്ലെങ്കിൽ തന്നെയും യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൽ കൂടി നിങ്ങൾക്ക് ലഭിച്ചത് എന്താണ് എന്ന് എബ്രായ ക്രിസ്ത്യാനികളുടെ അടുത്ത് എബ്രായ ലേഖനകർത്താവ് വിശദീകരിക്കുകയാണ്. അതിനുവേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം എഴുതുന്നത്. അങ്ങനെ പറയുമ്പോൾ അവരുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ച പുരോഹിതൻ, നിങ്ങൾക്ക് ലഭിച്ച ഉടമ്പടി, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദേവാലയം അഥവാ നിങ്ങളുടെ സഭയാകുന്ന ദേവാലയം, ഇതൊക്കെ പഴയ നിയമ ദേവാലയത്തേക്കാൾ, പഴയ നിയമ പൌരോഹിത്യത്തെക്കാൾ, പഴയ നിയമ യാഗങ്ങളെക്കാൾ എല്ലാം ഉന്നതമാണ്. അതുകൊണ്ടാണ് ഈ ബെറ്റർ ബെറ്റർ എന്നുള്ള വാക്ക് തുടർച്ചയായിട്ട് നമ്മുടെ എബ്രായ ലേഖനത്തെ നമ്മൾ കാണുന്നത്. എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായത്തിലും അത് കാണുന്നുണ്ട്. മെച്ചമേറിയ ഉന്നതമായ ശുശ്രൂഷ, ഉന്നതമായ ഉടമ്പടി, ഉന്നതമായ പ്രത്യാശ, ബെറ്റർ പ്രോമിസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണുന്നത് അതുകൊണ്ടാണ്. ഇവർക്ക് ലഭിച്ചതാണ് ഏറ്റവും വലുത് എന്ന് ഇവരുടെ അടുത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എബ്രായ ലേഖനകർത്താവ് ഈ കാര്യങ്ങളെല്ലാം എഴുതുന്നത്. അങ്ങനെ പറയുമ്പോഴാണ് എബ്രായ ലേഖനകർത്താവ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൌരോഹിത്യത്തെപ്പറ്റി ഇവരത്ത് പറഞ്ഞിരിക്കുന്നത്. ഇവരത്ത് പറയാണ് നിങ്ങൾക്ക് ലഭിച്ച പൌരോഹിത്യം എന്നുള്ളത്, നിങ്ങളുടെ മഹാപുരോഹിതൻ എന്നുള്ളത് ലേവ്യ പൌരോഹിത്യത്തിൽ പുരോഹിതനേക്കാൾ, അവരെക്കാൾ എല്ലാം ഉന്നതനായിട്ടുള്ള പുരോഹിതനാണ് നിങ്ങൾക്ക് ലഭിച്ചത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഒരു വ്യക്തി വന്ന് ഈ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ പുതിയ നിയമം ദൈവപരമായിട്ട് അംഗീകരിക്കുന്ന വ്യക്തികളാണ്. അന്നേരം പുതിയ നിയമത്തിൽ മാത്രം യേശുക്രിസ്തു നമ്മളുടെ പുരോഹിതനാണ്, ലേവ്യ പൌരോഹിത്യത്തെക്കാൾ ഉന്നതനായ പുരോഹിതനാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. എന്നാൽ ഇതുപോലെയല്ല എബ്രായ ക്രിസ്ത്യാനികൾക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ നിയമം അവരുടെ കയ്യിൽ എഴുതപ്പെട്ട് കിട്ടിയിട്ടില്ല, അവർക്കുള്ളത് പഴയ നിയമമാണ്. അന്നേരം പഴയ നിയമത്തിൽ നിന്ന് തന്നെ എബ്രായ ലേഖന കർത്താവ് ഇവരുടെ അടുത്ത് വ്യക്തമാക്കി കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യം, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പുരോഹിതൻ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഉടമ്പടി, ഇവ പഴയ ഉടമ്പടിയേക്കാൾ മെച്ചമാണ്. യേശുക്രിസ്തുവിൽ കൂടി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യം എന്നത് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. ആ പൗരോഹിത്യം എന്നത് ലേവ്യ പൗരോഹിത്യത്തിനേക്കാൾ മുൻപുള്ളതും ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ഉന്നതവുമാണ് എന്നാണ് ഇവരത്ത് പറയുന്നത്. അന്നേരം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ അടുത്ത് പഴയ നിയമം എടുത്തിരിക്കുന്നത്. അന്നേരം യേശുക്രിസ്തുവിന്റെ യാഗത്തെപ്പറ്റി അനേക റഫറൻസുകൾ പഴയ നിയമത്തിലുണ്ട്. യേശുക്രിസ്തുവിന്റെ യാഗത്തെപ്പറ്റിയുള്ള നിഴലുകളായിട്ട് യേശുക്രിസ്തു എന്തിനീ ഭൂമിയിൽ വന്നു, യേശുക്രിസ്തു കുഞ്ഞാടായിട്ട് യേശുക്രിസ്തു ഭൂമിയിൽ വന്നു, യാഗം കഴിക്കപ്പെടാനാകുന്ന പോകുന്ന നിഷ്കളങ്കമായിട്ടുള്ള കുഞ്ഞാടിനെ പറ്റിയുള്ള പ്രവചനങ്ങൾ അനേകമായിട്ട് പഴയ നിയമത്തിലുണ്ട് എങ്കിലും യേശുക്രിസ്തു ഒരു പുരോഹിതനാണ് എന്ന റഫറൻസ് പഴയ നിയമത്തിൽ എവിടെയും നമുക്ക് അധികമായിട്ട് കാണാനായിട്ട് കഴിയത്തില്ല. രണ്ടേ രണ്ട് റഫറൻസാണ് വ്യക്തമായിട്ട് അതിനെപ്പറ്റിയുള്ളത്. രണ്ടേ രണ്ട് റഫറൻസ് എന്നല്ല, ഒരു റഫറൻസാണ് വ്യക്തമായിട്ടുള്ളത്. അത് 110 സങ്കീർത്തനമാണ്. ആ 110 സങ്കീർത്തനത്തിലാണ് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള പൗരോഹിത്യ പ്രവചനമുള്ളത്. നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനായിരിക്കുമെന്ന് 110 സങ്കീർത്തനത്തിനുള്ളത്. ആ മൽക്കീസദേക്കിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് 14-ാമത്തെ ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായത്തിലാണ്. ഈ രണ്ട് വാക്യങ്ങൾ എടുത്തിട്ട് എബ്രായലേഖനകർത്താവ് എബ്രായ വിശ്വാസികളുടെ അടുത്ത് പറയാണ്, നിങ്ങളിപ്പോൾ കൂടുന്നത് ഒരു വീടിലായിരിക്കാം, നിങ്ങൾക്ക് പുരോഹിതനില്ലായിരിക്കാം, നിങ്ങൾക്ക് ഒരു പാസ്റ്ററോ സെൻട്രൽ പാസ്റ്ററോ പുരോഹിതനോ മഹാപുരോഹിതനോ ഇങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്കില്ലായിരിക്കാം. നിങ്ങൾ കുറച്ച് മൂപ്പന്മാരുമായിട്ട് കൂടി ഒരു ചെറിയൊരു വീട്ടിൽ കൂടുന്നു, ഭവനത്തിൽ കൂടുന്നു, നിങ്ങളുടെ സഭായോഗങ്ങൾ അതാണ്. എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ നന്മകൾ എന്നുള്ളത് വളരെ ഭയങ്കരമാണ്, വളരെ ഉന്നതമാണ്. അതായത് നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ ലഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു അരക്ഷിതബോധം ഉണ്ടാകും, നമുക്കൊരു അപകർഷതാബോധം ഉണ്ടാകും, നമുക്ക് അവരെ പോലെ അല്ലല്ലോ. അപ്പോൾ നമ്മൾ അവരെ പോലെ ആകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾക്കുള്ള വ്യക്തമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് അഭിമാനമുള്ളവരാണെങ്കിൽ, നമുക്ക് എന്താണ് ലഭിച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരെ അനുകരിക്കാനായിട്ട് നമ്മൾ പോകത്തില്ല. നമ്മൾക്ക് എന്താണ് വ്യക്തമായിട്ട് ലഭിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അന്നേരം അവരുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ പുരോഹിതനായിട്ടുള്ള യേശുക്രിസ്തു, യഹൂദാ ഗോത്രത്തിൽ നിന്ന് വന്ന യേശുക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനാണ്. ആ പൗരോഹിത്യമാണ് ദൈവത്തിന്റെ യഥാർത്ഥ പൗരോഹിത്യം. കാരണം ആ പുരോഹിതനെ പറ്റിയാണ് ബൈബിൾ ആദ്യമായിട്ട് പറയുന്നത്. രണ്ടാമത് പറയാണ്, ആ പുരോഹിതൻ ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ഉന്നതനാണ്, ഇല്ലെങ്കിൽ ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ഉന്നതമാണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. അത് എബ്രായലേഖനകർത്താവ് പ്രൂവ് ചെയ്യുകയാണ്. കാരണം അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുക്കുകയും അബ്രഹാം മൽക്കീസദേക്കിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അബ്രഹാമിന്റെ കടിപ്രദേശത്തുണ്ടായിരുന്ന ലേവിയും മൽക്കീസദേക്കിന് ദശാംശം കൊടുക്കുകയും അനുഗ്രഹം റിസീവ് ചെയ്യുകയും ചെയ്തതുകൊണ്ട് ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ഉന്നതവുമാണ്, അതിനേക്കാൾ മുൻപുള്ളതുമാണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്ന് പറയുന്നത്. എന്തിനാണ് അത് വീണ്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് തുടർന്ന് വരുമ്പോൾ എബ്രായലേഖനകർത്താവ് പറയുകയാണ്, ആ പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യത്തിൽ കൂടി ഒരു സമ്പൂർണമായിട്ടുള്ള ദൈവമായിട്ടുള്ളൊരു ബന്ധവും സ്ഥാപിക്കപ്പെടാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അത് സ്ഥാപിക്കപ്പെട്ടിരുന്നു എങ്കിൽ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. ലേവ്യ പൗരോഹിത്യം തന്നെ തുടർന്നാൽ മതിയായിരുന്നു. എന്നാൽ ലേവ്യ പൗരോഹിത്യത്തിന്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവരാൻ കഴിയാഞ്ഞിരുന്നത് കൊണ്ട്, ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വരാഞ്ഞത് കൊണ്ട് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഒരു പുതിയ പുരോഹിതൻ ആവിർഭവിക്കേണ്ടി വന്നു. ആ പുരോഹിതൻ വന്നതിൽ കൂടി യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ കൂടി ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഒരു മനുഷ്യൻ പ്രവേശിക്കുന്നു, അവന്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു, അവൻ യേശുക്രിസ്തുവിൽ കൂടി ദൈവത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക്, പഴയ നിയമത്തിലെ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് ഒരിക്കൽ പോലും പ്രവേശിക്കാൻ കഴിയാതിരുന്ന അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മഹാപുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശിക്കാൻ കഴിയുന്നിടത്ത് യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ കൂടി ഒരു മനുഷ്യന് പ്രവേശനം ലഭിക്കുകയും ദൈവമായിട്ടുള്ള സമ്പൂർണ്ണ ബന്ധത്തിലേക്ക് വരാനായിട്ട് കഴിയുകയും ചെയ്തു. അതാണ് പറഞ്ഞിരിക്കുന്നത്, ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നു എങ്കിൽ അഹരോന്റെ ക്രമപ്രകാരം എന്നല്ലാതെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ യേശുക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം വന്നത് ജനസംബന്ധമായിട്ടുള്ള കൽപ്പനയുടെ പ്രമാണപ്രകാരമല്ല, അഥവാ പാരമ്പര്യപ്രകാരമല്ല, അഴിഞ്ഞുപോകാത്ത ജീവന്റെ ശക്തിയാൽ യേശുക്രിസ്തു മരിച്ചു നിന്നതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നിത്യപുരോഹിതനായിട്ട് വാഴിക്കപ്പെട്ടു. അങ്ങനെ യേശുക്രിസ്തുവിൽ കൂടി ഒരു വ്യക്തി ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആത്മീയ അനുഗ്രഹം എന്നുള്ളത്. ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയുകയും ദൈവിക സ്വസ്ഥതയിൽ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത്, കർത്താവുമായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ബന്ധത്തിലേക്ക് വരിക എന്നുള്ളത്, ഇതാണ് സാധിക്കപ്പെടുന്നത് എന്നുള്ളതാണ് എബ്രായ ലേഖനം അതിന്റെ 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, പഴയ നിയമത്തിന്റെ പഴയ കൽപ്പനയുടെ ബലഹീനതയും നിഷ്പ്രയോജനവും, പഴയ ന്യായപ്രമാണ കൽപ്പനയുടെ പഴയ നിയമ പൗരോഹിത്യത്തിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും എന്നത് ന്യായപ്രമാണത്താൽ ഒന്നിനെയും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഒരുത്തനെയും ഒരു വ്യക്തിയെയും പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. എന്നാൽ യേശു ക്രിസ്തുവിൽ കൂടി ഒരുവൻ പരിപൂർണനായിത്തീരുന്നു, അവൻ പെർഫെക്റ്റ് ആയിത്തീരുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അവൻ പരിപൂർണനായിത്തീരുന്നു, പിതാവുമായിട്ടുള്ള പരിപൂർണ ബന്ധത്തിലേക്കും ആ വ്യക്തി അടുത്തുവരുന്നു. അതിനുശേഷം പറയുകയാണ്, പഴയ നിയമ പുരോഹിതന്മാർക്ക് വേറൊരു പ്രശ്നമുണ്ട്. ആ പൗരോഹിത്യം എന്നത് നിലനിൽക്കുന്ന പൗരോഹിത്യമായിരുന്നില്ല, കാരണം ദൈവം അത് മാറ്റുകയില്ല എന്ന് ആണയിട്ട പൗരോഹിത്യമായിരുന്നില്ല. എന്നാൽ മൽക്കിസദ്ദീഖിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ദൈവം സ്ഥാപിക്കുമ്പോൾ പഴയ നിയമത്തിൽ തന്നെ സങ്കീർത്തനത്തിൽ തന്നെ പറയുകയാണ്, നീ എന്നേക്കും ഒരു പുരോഹിതനായിരിക്കും, അതിന് മാറ്റം വരികയില്ല, ഞാൻ അനുദപിക്കുകയില്ല എന്ന് ദൈവം ആണയിട്ട് സത്യം ചെയ്ത പുരോഹിതനാണ്. അതുകൊണ്ട് ആ പൗരോഹിത്യം മാറുകയില്ല. പൗരോഹിത്യം മാറുകയില്ല എന്ന് മാത്രമല്ല, പുരോഹിതന് മാറുകയില്ല. പഴയ നിയമ പുരോഹിതന്മാർ മരണം മൂലം മാറിക്കൊണ്ടിരുന്നു. നേരെ മരണമില്ലാത്തൊരു പുരോഹിതനായതുകൊണ്ട് മരണത്തെ ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു, മരണത്തെ ജയിച്ച് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് യേശുക്രിസ്തു മരണമില്ലാത്തവനാണ്. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം മാറ്റമില്ലാത്തതാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ഉന്നതമാണെന്ന് മാത്രമല്ല, ലേവ്യ പൗരോഹിതന്മാരെക്കാൾ ഉന്നതനായിട്ടൊരു പുരോഹിതനാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. എന്താണ് അതിനുള്ള പ്രത്യേകത? അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും പരിപൂർണമായിട്ടും രക്ഷിക്കാൻ അവൻ പ്രാപ്തനാകുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഒരു വ്യക്തിയുടെ പാപം മോചിക്കപ്പെടുന്നു, അവൻ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല, യേശു ക്രിസ്തു നിത്യനായി ദൈവത്തിന്റെ വലത്തെ ഭാഗത്ത് നിന്ന് പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും നമ്മൾക്ക് വീഴ്ച വരികയാണെങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തെല്ലാം, കാരണം അവിടെ മാറ്റമില്ലാത്തൊരു പുരോഹിതൻ നിൽക്കുകയാണ്, മരിക്കാത്ത നിത്യനായിട്ടൊരു പുരോഹിതൻ നിൽക്കുകയാണ്, ആ പൗരോഹിത്യവും മാറ്റപ്പെടാത്തതാണ്. ഈ കാരണങ്ങൾ എല്ലാം വിശദീകരിക്കുകയാണ് എബ്രായലേഖന കർത്താവ്. എബ്രായ വിശ്വാസികളുടെ അവർക്ക് കാണാനായിട്ട് കഴിയുന്നില്ല ഈ പുരോഹിതനെ. അവർക്ക് കാഴ്ചയിൽ വലിയ ദേവാലയമൊന്നുമില്ല, കാഴ്ചയിൽ വലിയ പുരോഹിതന്മാരില്ല, വാഴ്ചയിൽ വലിയ സെറ്റപ്പുകളൊന്നുമില്ല. വളരെ വളരെ പരിതാപകരമായിട്ടുള്ള സ്ഥിതിയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. എന്നാൽ അവരുടെ വിശ്വാസ കണ്ണാൽ ഇവരിത് കാണാനായിട്ട് ഇവരെ ഉത്സാഹിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അവസാനത്തെ വാക്യത്തിലേക്ക് ഇരിക്കുന്നത്, ഇങ്ങനെയുള്ള അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവൻ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. നേരെ താൻ മുഖാന്തരമായി ദൈവത്തോട് മനുഷ്യർക്ക് അടുക്കാം, ദൈവമക്കൾക്ക് ദൈവത്തോട് അടുക്കാൻ കഴിയും. മാത്രമല്ല, അങ്ങനെ അടുത്ത വന്ന വ്യക്തികളെ പരിപൂർണമായിട്ടും രക്ഷിക്കാൻ, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കാൻ, പാപത്തിന്റെ കണ്ടംനേഷനിൽ നിന്ന് രക്ഷിക്കാൻ അവൻ സദാ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിച്ചിരിക്കുന്നുകൊണ്ട് അടുത്തു വരുന്നവരെ സമ്പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇങ്ങനെയുള്ള പുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. അവൻ പവിത്രനാണ്, നിർദോഷനാണ്, നിർമ്മലനാണ്, പാപികളോട് വേർപെട്ടവനാണ്, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവനാണ്. അവൻ പാപമില്ലാത്തവനാണ്, അവൻ എല്ലാ രീതിയിലും പരിശുദ്ധനാണ്. ദൈവം നമ്മളെപ്പറ്റി നമ്മളെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് അവിടെ നിൽക്കുന്നവൻ പാപമില്ലാത്തവനാണ്, അവനിൽ കൂടിയാണ് നമുക്ക് പ്രവേശനമുള്ളത്. എന്നിട്ട് പറയാണ്, ആദ്യ പുരോഹിതൻ ആ പുരോഹിതന്മാരെ പോലെ സ്വന്തം യാഗങ്ങൾക്ക് സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗം അർപ്പിക്കാൻ അവൻ ആവശ്യമില്ല. പുരോഹിതന്മാർ മധ്യസ്ഥത ചെയ്യുന്നതിന് മുമ്പ് ആദ്യം സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കണമായിരുന്നു, എന്നാലേ പിന്നീട് അവർക്ക് മധ്യസ്ഥത ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിന് അതിന്റെ ആവശ്യമില്ല. അവൻ തന്റെ യാഗം കൊണ്ട് മറ്റുള്ളവരെ എന്നേക്കുമായി വിശുദ്ധീകരിക്കുകയും പിന്നീട് ദൈവത്തിന്റെ വലത്തെ ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി നിത്യമായി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്, അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് നിർവഹിച്ചു. ഒരിക്കലായി അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ പാപം ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടും നീക്കി, ഒരു മനുഷ്യന്റെ പാപത്തെ കംപ്ലീറ്റ് ആയിട്ടും നീക്കി അവനെ പുതിയ സൃഷ്ടിയാക്കി തീർത്തു. അതിനുശേഷം ദൈവത്തിന്റെ വലത്തെ ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി തുടർച്ചയായിട്ട് മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ പുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിന്നീട് വന്ന ആണയുടെ വചനമോ സത്യം ചെയ്ത് ഉറപ്പിച്ച ആ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന ക്രിസ്തുവിനെ, പുത്രനെ പുരോഹിതനാക്കുന്നു. യേശു ക്രിസ്തു എന്നേക്കും തികഞ്ഞവനായി തീർന്നവനാണ്. ഈ ഭൂമിയിൽ വന്ന് ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ തന്നെ ജീവിച്ച് പരീക്ഷകൾ കൂടി കഷ്ടം അനുഭവിച്ച് അനുസരണം പഠിച്ച് തികഞ്ഞവനായി മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള പുരോഹിതനായവനാണെന്നാണ് എബ്രായലേൻ അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അനുസരണം പഠിച്ച് തികഞ്ഞവനായി അവൻ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായിരിക്കും. അന്നേരം ഇത്രയും കാര്യങ്ങളാണ് എബ്രായലേഖന കർത്താവ് ഏഴാമത്തെ അധ്യായത്തിൽ ചുരുക്കി പറഞ്ഞത്. ആ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത, ആ പൗരോഹിത്യത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന നന്മകളുടെ ശ്രേഷ്ഠത, ഇതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞ് ഇവരെ ഉറപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ദൈവസന്നിധി നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കാം. നിങ്ങൾക്ക് ബാക്കിയുള്ളതൊന്നുമില്ല എങ്കിലും നിത്യതയിൽ കർത്താവിന്റെ സന്നിധി നിങ്ങൾക്ക് വേണ്ടി ഒരു പുരോഹിതനുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് അടുത്ത് ചെല്ലാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയാണ് എബ്രായലേഖനം എട്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും പറയുന്നത്. എബ്രായലേഖനം എട്ടാമത്തെ അധ്യായത്തിലേക്ക് അടക്കാം. എബ്രായലേഖനം എട്ടാമത്തെ അധ്യായത്തിന്റെ ഒന്ന് പറയുകയാണ്, നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു കൺക്ലൂഷൻ, ഒരു മെയിൻ പോയിന്റ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എബ്രായലേഖനം പറയുകയാണ്, ഇങ്ങനെയൊരു പുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതനുണ്ട്. എന്നാൽ ഈ മഹാപുരോഹിതനെ പറ്റിയാണ് എബ്രായലേഖനം 7-ാമത്തെ അധ്യായം മുഴുവൻ പറഞ്ഞത്. അതിനുശേഷം ആ മഹാപുരോഹിതൻ എവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നതെന്നും ആ പൗരോഹിത്യത്തിന്റെ ഔന്നത്യം വീണ്ടും പറയുകയാണ്. സ്വർഗത്തിൽ, നാം ഈ പറയുന്നൊരു കാര്യം, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നവനായി, ഈ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശുക്രിസ്തു ഇരുന്നു എന്ന് പറയുമ്പോഴെല്ലാം അത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യവർഗത്തിന്റെ പാപം എന്നേക്കുമായി, അവനിൽ വിശ്വസിക്കുന്നവരുടെ പാപം എന്നേക്കുമായി മോചിക്കപ്പെട്ടു, ആ വർക്ക് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു എന്ന വാക്ക് കൊണ്ട് കാണിക്കുന്നത്. നമ്മൾ എബ്രായലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും. അതായത് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശുക്രിസ്തു ഇരിക്കുന്നു എന്ന് പറയുമ്പോഴെല്ലാം അത് സൂചിപ്പിക്കുന്നത് അവൻ പാപത്തിന് പരിഹാരം ഉണ്ടാക്കി എന്നുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തുവിന് ഒരു ഫിനിഷ്ഡ് വർക്കാണ് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശുക്രിസ്തു ഇരിക്കുന്നു എന്നുള്ളതാണ്. അതുതന്നെ എബ്രായലേഖനം 10-ാമത്തെ അധ്യായത്തിൽ പഴയ നിയമ പുരോഹിതന്മാരെ പറ്റി പറയുന്നുണ്ട്. എബ്രായലേഖനം 10:11, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിക്കുവാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇത് രണ്ടും രണ്ട് വാക്യമാണ്, രണ്ട് കോൺട്രാസ്റ്റ് കാണിക്കുകയാണ്. ഒന്ന്, പഴയനിയമ പുരോഹിതന്മാർ അവിടെ ഇരിക്കാനായിട്ട് അവർക്കൊരു ഓപ്ഷനില്ല. ആ പുരോഹിതന് ശരിക്കും അതിവിശുദ്ധ സ്ഥലത്ത് ഇല്ലെങ്കിൽ കൂടാരത്തിനകത്ത് ഒരു കസേരയില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ് അവർ തുടർച്ചയായിട്ട്. നിൽക്കുന്നു എന്ന് പറയുന്നതിന്റെ കാര്യം അവർ ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ ഒരു നാളും പരിഹരിക്കാൻ കഴിയാത്ത യാഗങ്ങളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു സ്വന്തം യാഗത്താൽ പാപം എന്നേക്കുമായി പരിഹരിച്ചതുകൊണ്ടാണ് ഉയരത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നത്. അന്നേരം അതൊരു ആ വാക്യം കാണിക്കുന്നു പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ശുശ്രൂഷ കഴിഞ്ഞു, അതിനി ഒരിക്കലും റിപ്പീറ്റ് ചെയ്യുന്നതല്ല. എന്നാൽ കണ്ടിന്യൂസ് ആയി തുടർന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ടുള്ള ശുശ്രൂഷയാണ്. അത് കർത്താവിന്റെ മടങ്ങിവരവരെയും ഉള്ളതാണ്. യേശുക്രിസ്തുവിന്റെ പാപപരിഹാര യാഗത്തിൽ കൂടി നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടുവെങ്കിൽ യേശുക്രിസ്തു വലത്തുഭാഗത്തിരിക്കുന്നത് നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യാനാണ്, എപ്പോഴും മധ്യസ്ഥ ചെയ്യാൻ. കാരണം പിശാച് എപ്പോഴും നമ്മളെപ്പറ്റി അക്യൂസ് ചെയ്യാനായിട്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നില്ല. നേരെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശുക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയാണ്, മാത്രമല്ല അവൻ ശുശ്രൂഷിക്കുന്ന ആ ദേവാലയം എന്നത് ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളതാണ്. നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഈ മഹാപുരോഹിതന്റെ അടുത്ത പ്രത്യേകത പറയുകയാണ്, ഹീസ് എ മിനിസ്റ്റർ ഇൻ ദ സാങ്ച്വറി ആൻഡ് ഇൻ ദ ട്രൂ ടാബർനാക്കിൾ വിച്ച് നോട്ട് മാൻ. നേരെ ഇത് സത്യകൂടാരമാണ്, യഥാർത്ഥ കൂടാരമാണ്. നേരെ യഥാർത്ഥ കൂടാരം എന്ന് പറയുമ്പോൾ യഥാർത്ഥമല്ലാത്ത വേറൊരു കൂടാരമുണ്ട്. ആ കൂടാരമാണ് മോശ സ്ഥാപിച്ചത്, മരുഭൂമിയിൽ മോശ സ്ഥാപിച്ചത് യഥാർത്ഥ കൂടാരത്തിന്റെ നിഴലാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഈ വിശുദ്ധ സ്ഥലത്തിന്റെയും യഥാർത്ഥ വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് ദൈവം സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യാനായിട്ട് എപ്പോഴുമുണ്ട്. എന്നിട്ട് ആ മധ്യസ്ഥ ശുശ്രൂഷയുടെ ആ വ്യക്തിയുടെ പ്രത്യേകത വീണ്ടും പറയാണ്, ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിക്കാൻ നിയമിക്കപ്പെടുന്നു. അന്നേരം എല്ലാ മഹാപുരോഹിതന്മാരുടെയും അവരുടെ ജോലി എന്നത് വഴിപാടും യാഗവും അർപ്പിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം മധ്യസ്ഥത വഹിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടുമാണ്, ഈ വഴിപാടിന്റെയും യാഗത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇവർ മധ്യസ്ഥത വഹിക്കുന്നത്. അതുതന്നെയാണ് എബ്രായലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരുടെ ഇടയിൽ നിന്നെടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിക്കാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. അന്നേരം ഒരു മഹാപുരോഹിതൻ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നതിന്റെ അവന്റെ ജോലി എന്നത് പാപങ്ങൾക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി വഴിപാടും യാഗവും അർപ്പിക്കുക, ആ വഴിപാടിന്റെയും യാഗത്തിന്റെയും അടിസ്ഥാനത്തിൽ ദൈവത്തോടും മനുഷ്യർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുക. ഇതാണ് മഹാപുരോഹിതന്മാരുടെ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ വഴിപാട്. എന്നാൽ ഈ വഴിപാടിനൊരു പ്രശ്നമുണ്ട്. ആ വഴിപാടിന്റെ പ്രശ്നമാണ് എബ്രായലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമയങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചുമില്ല എന്ന് പറഞ്ഞ ശേഷം. അന്നേരം ഈ വഴിപാടുകളുടെയും യാഗങ്ങളുടെയും എല്ലാം ഒരു പ്രശ്നമുണ്ട്. ഈ വഴിപാടുകളിലും യാഗങ്ങളിലും പാപയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും ഒന്നും ദൈവം പ്രസാദിച്ചിട്ടില്ല. ആ വഴിപാടുകൾക്കൊന്നും പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പാപങ്ങളെ നീക്കുവാൻ കഴിയാത്ത യാഗങ്ങളെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ വഴിപാടുകൾ മനുഷ്യരുടെ മനുഷ്യരായ പുരോഹിതന്മാരുടെ ഭൂമിയിലെ കൂടാരത്തില് ശുശ്രൂഷയുടെ ഒരു ഫോൾട്ടാണ്. അതാണ് ഏഴാമത്തെ അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണത്തിന്റെ ഫോൾട്ട് എന്ന് പറയുന്നത് പാപങ്ങളെ പരിഹരിക്കാൻ കഴിയാത്ത യാഗമാണെന്നുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ പ്രത്യേകതയാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവയിൽ നീ പ്രസാദിച്ചുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിക്കുവാൻ ഒന്നാമത്തേതിനെ നീക്കി കളയുന്നു. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ, അതായത് യേശുക്രിസ്തുവിന്റെ യാഗം സ്ഥാപിച്ചുകൊണ്ട് അവൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഏത് പുരോഹിതനും വഴിപാടും യാഗവും അർപ്പിക്കാനായിട്ടാണ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ആ വഴിപാടുകളും യാഗങ്ങളും പഴയ നിയമ പുരോഹിതന്മാരുടെ വഴിപാടുകളും യാഗങ്ങളും ദൈവം അംഗീകരിച്ചില്ല, ദൈവം അതിൽ പ്രസാദിച്ചില്ല. അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ പാപങ്ങളെ മറച്ചിരുന്നു, എന്നാൽ പാപങ്ങളെ നീക്കപ്പെട്ടിരുന്നു, അതിൽ പ്രസാദിച്ചിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തു അർപ്പിച്ച യാഗവും വഴിപാടും എന്നത് തന്റെ ശരീരവും തന്റെ രക്തവുമാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഏത് പുരോഹിതനും വഴിപാടും യാഗവും അർപ്പിക്കാൻ നിയമിക്കപ്പെടുന്നു, ആകയാൽ അർപ്പിക്കുവാൻ ഇവനും അഥവാ യേശുക്രിസ്തു എന്ന ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന പുരോഹിതനും എന്തെങ്കിലും വേണം. ആ പുരോഹിതൻ അർപ്പിച്ചത് എന്താണ്? ആ പുരോഹിതൻ അർപ്പിച്ചത് തന്റെ ശരീരത്തെയും രക്തത്തെയുമാണ് യാഗമായിട്ട് അർപ്പിച്ചത്. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ, നമ്മൾ അടുത്ത അധ്യായങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ തന്റെ രക്തവുമായി യഥാർത്ഥ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടക്കുകയും എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിക്കുകയും ചെയ്യുകയാണ്. യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്തിൽ കൂടി ഒരുവൻ പാപം മോചിക്കപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള പ്രവേശിക്കാനായിട്ടുള്ള യോഗ്യതയുന്നു. അതാണ് യേശുക്രിസ്തുവിന്റെ വഴിപാടിന്റെയും യാഗത്തിന്റെയും പ്രത്യേകത. എന്നിട്ട് പറയാണ് അടുത്ത വാക്യം, ഒന്ന് വളരെ ശ്രദ്ധിക്കേണ്ട വാക്യമാണ്. അവിടെ പറയാണ്, അവൻ ഭൂമിയിലായിരുന്നു എങ്കിൽ പുരോഹിതൻ ആവുകയില്ലായിരുന്നു. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ, യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും കൂടിയാണ്. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, കാരണം വളരെ തെറ്റായിട്ടുള്ളൊരു ടീച്ചിംഗ് ഉണ്ട്. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോഴും മഹാപുരോഹിത്യ ശുശ്രൂഷയാണ് ചെയ്തത്, മധ്യസ്ഥ ശുശ്രൂഷയാണ് ചെയ്തത് എന്നുള്ളത് പലരും പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിലാണ് എബ്രായ ലേഖനം 5-ാമത്തെ അധ്യായത്തിലെ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയൊക്കെ മറ്റുള്ളവരെ വഹിച്ചുകൊണ്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായിട്ട് എബ്രായ ലേഖന അർത്ഥം പറയുകയാണ്, അവൻ ഭൂമിയിലായിരുന്നുവെങ്കിൽ പുരോഹിതനാവുകയില്ലായിരുന്നു. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാവുകയില്ലായിരുന്നു എന്ന് പറയുന്നത്? അതിന്റെ കാരണം അടുത്ത വാക്യത്തിൽ എബ്രായ ലേഖന കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ന്യായപ്രമാണ പ്രകാരം വഴിപാട് അർപ്പിക്കുന്നവർ ഉണ്ടല്ലോ. എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഈ ഭൂമിയിൽ ന്യായപ്രമാണം നിലനിന്നിരുന്നു, മാത്രമല്ല ലേവ്യ പൗരോഹിത്യം നിലനിന്നിരുന്നു, ദേവാലയം നിലനിന്നിരുന്നു, പുരോഹിതൻ നിലനിന്നിരുന്നു. ഇതെല്ലാം മനുഷ്യർ സ്ഥാപിച്ചതല്ല, ദൈവം തന്നെ മനുഷ്യർക്ക് കൊടുത്തതാണ്, ദൈവത്തിന്റെ തന്നെ സ്ഥാപിച്ചതാണ് ഇതെല്ലാം. ദൈവം സ്വർഗത്തിലുള്ളതിന്റെ നിഴലായിട്ട് ഭൂമിയിൽ സ്ഥാപിക്കാനായി മോശയിൽ കൂടി സ്ഥാപിച്ചതാണ് ഇതെല്ലാം, ലേവ്യ പൗരോഹിത്യം, ഭൂമിയിലെ കൂടാരവും എല്ലാ കാര്യങ്ങളും. എന്നാൽ ഇത് ഈ ഭൂമിയിൽ നിലനിൽക്കുമ്പോൾ അത് മാറ്റപ്പെടാത്തടത്തോളം കാലം യേശുക്രിസ്തുവിന് തന്റെ പൗരോഹിത്യ ശുശ്രൂഷ ഈ ഭൂമിയിൽ വെച്ച് തുടങ്ങാനായിട്ട് കഴിയുകയില്ല. കാരണം യേശുക്രിസ്തു തന്നെ വളരെ വ്യക്തമായിട്ട് അതിനുള്ള കാരണം പറഞ്ഞു, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരാറില്ല, കോടിത്തിണുക്കണ്ടം പുതിയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല. ഇത് ദൈവത്തിന്റെ പദ്ധതിയല്ല. അന്നേരം ഒരു പൗരോഹിത്യത്തെ നീക്കിയിട്ട്, ഒരു ദേവാലയത്തെ നീക്കിയിട്ട്, ഒരു ഉടമ്പടിയെ നീക്കിയിട്ടാണ് ദൈവം അടുത്ത ഉടമ്പടി സ്ഥാപിക്കുന്നത്. എപ്പോഴാണ് പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടത്? എബ്രായലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടിയാണ് പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്. ആ രക്തത്തിൽ കൂടി പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടപ്പോഴാണ് പഴയ ഉടമ്പടി നീക്കപ്പെട്ടത്, ലേവ്യ പൗരോഹിത്യം നീക്കപ്പെട്ടത്, ദേവാലയത്തിലെ തിരശ്ശീല രണ്ടായിട്ട് കീറിയത്, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീല കീറിയത്, അവൻ തന്റെ രക്തവുമായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് യഥാർത്ഥ ദേവാലയത്തിലേക്ക് കടന്ന് സ്വർഗത്തിലേക്ക് കടന്ന് എന്ന് നീക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. അന്നേരം എബ്രായ ലേഖന കർത്താവ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തില്ല, യേശുക്രിസ്തു യാഗമർപ്പിച്ചില്ല, യേശുക്രിസ്തു മധ്യസ്ഥ ശുശ്രൂഷയും ചെയ്തിട്ടില്ല. യേശുക്രിസ്തു പ്രാർത്ഥിച്ചിട്ടുണ്ട്, മധ്യസ്ഥരായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും യേശുക്രിസ്തുവിന് പൗരോഹിത്യ ശുശ്രൂഷ തുടങ്ങുന്ന യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടി തന്റെ രക്തവുമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നിട്ടുണ്ട്. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, അവൻ ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടും വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്ന് വീണ്ടെടുപ്പ് സാധിച്ചു. അവൻ ആദ്യമായിട്ടും എന്നേക്കുമായിട്ടും പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധ മന്ദിരത്തിലേക്ക് കടക്കുന്ന തന്റെ മരണത്തോടുകൂടി. അത് അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോഴേക്ക് ഞാൻ കൂടുതൽ വിശദീകരിക്കാം. എന്നാൽ ഇവിടെ എബ്രായ ലേഖനം അത് പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ ഭൂമിയിലല്ല, സത്യകൂടാരത്തിലാണ്. അതായത് ദൈവത്തിന്റെ സന്നിധി, ദൈവത്തിന്റെ വലത്ഭാഗത്താണ്, ആ കൂടാരത്തിലാണ്. ആ കൂടാരത്തിൽ യേശുക്രിസ്തുവിന്റെ യാഗവും വഴിപാടും എന്നുള്ളത് തന്റെ ശരീരവും രക്തവുമായിരുന്നു. ആ രക്തത്തിൽ കൂടി അവൻ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. അതോടുകൂടി യേശുക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന് തന്റെ മധ്യസ്ഥ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അത് എബ്രായ ലേഖനം നടത്താൻ തുടങ്ങുകയാണ്. ഇനി ഭൂമിയിലുള്ള കൂടാരം എന്തായിരുന്നു? ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച, ഇല്ലെങ്കിൽ ദൈവം മോശയെടുത്ത് പറഞ്ഞ് സ്ഥാപിച്ച കൂടാരം എന്താണ്? അവിടെ പറഞ്ഞിരിക്കുകയാണ് അഞ്ചാമത്തെ വാക്യം, കൂടാരം തീർക്കുവാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അരളി ചെയ്തു. പുറപ്പാട് പുസ്തകം 25 അധ്യായത്തിന്റെ 40 വാക്യത്തിൽ പറയാണ്, മോശയെടുത്ത് പറയാണ്, പർവ്വതത്തിൽ കാണിച്ച മാതൃക അതേപോലെ ചെയ്യുക. മോശ ഓരോ കാര്യവും ചെയ്യുമ്പോൾ ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തു, ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ദൈവം ഒരു ഒറിജിനൽ മോശയെ മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു, അതിന്റെ കോപ്പി ഷാഡോ ഭൂമിയിൽ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. നിഴൽ, യഥാർത്ഥത്തിലുള്ളതിന്റെ നിഴൽ ഭൂമിയിൽ കാണിക്കാനായിട്ട് പറഞ്ഞു. യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നടക്കാൻ പോകുന്ന ഒരു യാഗത്തിന്റെ നിഴൽ ഭൂമിയിൽ കാണിക്കുകയാണ്. അതിന്റെ പൊരുൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് തന്റെ ജീവനെ അർപ്പിച്ചുകൊണ്ട് ആ യാഗം പൂർത്തീകരിക്കുകയും യഥാർത്ഥത്തിൽ ആ ശുശ്രൂഷ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതിന്റെ നിഴലാണ് കാണിച്ചത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, കൂടാരം തീർപ്പാൻ മോശം ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃകപ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് പറഞ്ഞതുപോലെ അവർ സ്വർഗീയമായതിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. അവർ എന്ന് പറയുന്നത് ഭൂമിയിലെ ന്യായപ്രമാണ പ്രകാരം യാഗം കഴിക്കുന്ന പുരോഹിതന്മാർ ദൃഷ്ടാന്തമായ നിഴലായിട്ടുള്ള ഭൂമിയിലെ കൂടാരത്തിലാണ് ശുശ്രൂഷ കഴിച്ചത്. എന്നാൽ യേശുക്രിസ്തുവിനെ പറ്റി പറയാണ്, അവനു വിശേഷതയേറിയ വാഗ്ദാനങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇബ്രായ ലേഖനകാർത്ത വിവരത്തിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ബെറ്റർ തിങ്സ് ദേ ഗോട്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ബട്ട് നൗ ഹീ ഹാസ് ഒബ്ടെയിൻഡ് എ മോർ എക്സലന്റ് മിനിസ്ട്രി, മോർ ബെറ്റർ മിനിസ്ട്രി ബൈ ആസ് മച്ച് ഹീ ഈസ് ഓൾസോ ദ മീഡിയേറ്റർ ഓഫ് എ ബെറ്റർ കവനന്റ് വിച്ച് ഈസ് എനാക്റ്റഡ് ഓൺ ബെറ്റർ പ്രോമിസസ്. ബെറ്ററാണ് ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ അവർക്ക് കാണാനായിട്ട് കഴിയുന്ന കുറെ കാര്യങ്ങളില്ല. കാഴ്ചയിൽ ഇവർക്ക് വലിയ കൂടാരമില്ല, കാഴ്ചയിൽ അവർക്ക് വലിയൊരു ദേവാലയമില്ല. യഹൂദ ദേവാലയം ഇവിടെ ഉള്ളപ്പോൾ ഇവർക്കൊരു ദേവാലയമില്ല. അവർക്ക് മഹാപുരോഹിതന്മാർക്കുള്ളപ്പോൾ ഇവർക്കൊരു മഹാപുരോഹിതനില്ല. ഇവർക്ക് പുരോഹിതന്മാരുമില്ല. ഇവർക്ക് സെൻട്രൽ പാസ്റ്ററോ ഡിസ്ട്രിക്ട് പാസ്റ്ററോ മഹാപുരോഹിതനോ ആർച്ച് ബിഷപ്പോ ഇതൊന്നുമില്ല. ഇവർ വളരെ ചെറിയൊരു കൂട്ടമായിട്ട് ഒരു വീടുകളിൽ മീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് ദേവാലയമില്ല, പുരോഹിതനില്ല. അവർക്ക് ബെറ്ററായിട്ട് എന്താണുള്ളത്? അവർക്കൊന്നുമില്ല. അവർ പീഡിക്കപ്പെടുന്ന ഒരു ജനമാണ്. അവരത് പറയാണ്, ബട്ട് നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കുള്ള പുരോഹിതൻ വഴി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എന്താണ്? ഇറ്റ്സ് എൻ എക്സലന്റ് മിനിസ്ട്രി, ഇറ്റ്സ് എ ബെറ്റർ കവനന്റ് ആൻഡ് ഇറ്റ് ഈസ് എനാക്റ്റഡ് ഓൺ ബെറ്റർ പ്രോമിസസ്. എന്താണ് ഈ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ? അത് നമുക്കൊന്ന് ചോദിക്കാം. എന്താണ് ഇറ്റ്സ് ഈ റിസീവ്ഡ് ആൻ എക്സലന്റ് മിനിസ്ട്രി എന്നാണ് പറഞ്ഞത്? എന്താണ് യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രിയുടെ എക്സലൻസ്? നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചു, കഴിഞ്ഞ അധ്യായത്തിൽ വായിച്ചു, അവൻ എന്നേക്കും ഇരിക്കുന്ന പുരോഹിതനാണ്. ദൈവത്തോട് ഒരു മനുഷ്യനെ അടുപ്പിക്കാനായിട്ട് യേശുക്രിസ്തു എന്നേക്കും ഒരു പുരോഹിതനായിട്ടിരിക്കുന്നു. അവൻ ദൈവത്താൽ ശപഥം ചെയ്ത് എന്നേക്കും മാറ്റമില്ലാത്ത പുരോഹിതനാണ്. ആ പൗരോഹിത്യത്തിന് മാറ്റമില്ല, ആ പുരോഹിതനും മാറ്റമില്ലാത്തതുകൊണ്ട് അവൻ പ്രാപിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്നത് ഇറ്റ്സ് എ മോർ എക്സലന്റ് മിനിസ്ട്രി. രണ്ടാമത് പറയുകയാണ്, ഇറ്റ്സ് എ ബെറ്റർ കവനന്റ്. ഇതൊരു ബെറ്റർ ആയിട്ടുള്ള കവനന്റ് ആണ്, ബെറ്റർ ആയിട്ടുള്ള ഉടമ്പടിയാണ്. മോശയിൽ കൂടി യഹൂദന്മാർക്ക്, ഇസ്രായേൽമാർക്ക് ലഭിച്ച ആ കവനന്റിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കവനന്റ്. എന്താണ് ഈ ബെറ്റർ കവനന്റ്? എന്താണ് ഈ കവനന്റിന്റെ പ്രത്യേകത? ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ യേശുക്രിസ്തു കർത്തൃമായി സ്ഥാപിക്കുമ്പോൾ പറയുകയാണ്, ഇത് എന്റെ രക്തത്തിൻ പുതിയ ഉടമ്പടിയാകുന്നു. പഴയ ഉടമ്പടിയിൽ, പഴയ നിയമത്തിൽ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം കൊണ്ട് സ്ഥാപിച്ച പഴയ ഉടമ്പടിയേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു ഉടമ്പടിയാണ്. കാരണം അത് യേശുക്രിസ്തു തന്റെ രക്തം കൊണ്ട് സ്ഥാപിച്ചതാണ്. അതുകൊണ്ടാണ് എബ്രായലേഖനം 10 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, കാളകളുടെയും ആട്ടുകുറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നില്ല. അതായത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സ്ഥാപിച്ച ഉടമ്പടിയായതുകൊണ്ട്, അത് മാറ്റമില്ലാത്തതായതുകൊണ്ട്, അതിൽ കൂടി ഇറ്റ്സ് എ കോൺട്രാക്ട്. യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് സ്ഥാപിക്കപ്പെട്ട ഒരു കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്റ്റിലേക്ക് കടക്കുന്ന വ്യക്തികൾക്ക് യഥാർത്ഥത്തിൽ ബെറ്റർ പ്രോമിസസ് ആണുള്ളത്. അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, വിച്ച് ഇസ് എനാക്റ്റഡ് ഓൺ ബെറ്റർ പ്രോമിസസ്. ഈ കോൺട്രാക്റ്റിൽ ഒരു കുറെ പ്രോമിസുകളുണ്ട്. പഴയ നിയമത്തിലെ ആ കോൺട്രാക്റ്റിലേക്ക് കടന്ന ഇസ്രായേൽ മക്കൾക്കും പ്രോമിസുകളുണ്ടായിരുന്നു. അത് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അവിടുത്തെ പറയുന്നുണ്ട്, അനേക ഭൗതിക നന്മകളാണ് അവർക്ക് കിട്ടിയ പ്രോമിസസ്. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട ആ ഓൾഡ് കവനന്റിൽ, ആ കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യുന്നവർക്ക് അനേക പ്രോമിസസ് ഉണ്ട്. അവർക്കും ഒരു പുരോഹിതനുണ്ട്, അവർക്ക് അനേക പ്രോമിസസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ബെറ്റർ കവനന്റിലേക്ക്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട ബെറ്റർ കവനന്റിലേക്ക്, പുതിയ ഉടമ്പടി എന്നല്ല ഉന്നതമായ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചവർക്ക് ബെറ്റർ പ്രോമിസസ് ആണുള്ളത്, അനേക വാഗ്ദത്തങ്ങളാണുള്ളത്. അന്നേരം എന്താണ് ഈ ഇത്ര ബെറ്റർ പ്രോമിസസ്? ഈ എബ്രായ വിശ്വാസികൾക്ക്, പീഡിപ്പിക്കപ്പെടുന്ന വിശ്വാസികൾക്ക്, ഒന്നുമില്ലാത്ത വിശ്വാസികൾക്ക്, പുരോഹിതനോ ദേവാലയമോ വലിയ വിശുദ്ധ സ്ഥലമോ ഒന്നുമില്ലാത്തവർക്ക് ബെറ്റർ പ്രോമിസസ് എന്താണെന്നുള്ള ആ പ്രോമിസസ് ആണ് അടുത്ത വാക്യങ്ങളിലേക്ക് എഴുതുമ്പോൾ എഴുതിയിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കില്ലായിരുന്നു. എബ്രായ ലേഖനം 7 അധ്യായത്തിൽ പറഞ്ഞതുപോലെ ലേവ്യ പൌരോഹിത്യത്താൽ സമ്പൂർണ്ണത വന്നുവെങ്കിൽ പുതിയൊരു പൌരോഹിത്യത്തിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ പറയുകയാണ്. യിരെമ്യാ പ്രവാചകനിൽ കൂടി ദൈവം അരുളി ചെയ്യുകയാണ്, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹോവ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യും എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നേരം എബ്രഹാം നേരത്തെ പറയുകയാണ്, പഴയ നിയമത്തിന് കുറവില്ലായിരുന്നെങ്കിൽ, പഴയ ഉടമ്പടിക്കെല്ലാം കൊടുക്കുമായിരുന്നെങ്കിൽ പുതിയ ഉടമ്പടിയെ കാര്യമില്ലായിരുന്നു, ലേവ്യ പൌരോഹിത്യത്താൽ സമ്പൂർണ്ണത വന്നിരുന്നെങ്കിൽ പുതിയൊരു പുരോഹിതന്റെ ആവശ്യമില്ലായിരുന്നു. അതുപോലെ തന്നെ പറയുകയാണ്, പഴയ ഉടമ്പടിക്ക് പ്രോബ്ലമുണ്ട്. പഴയ ഉടമ്പടി നിലനിൽക്കുന്ന ഉടമ്പടിയല്ല, പഴയ ഉടമ്പടിയിൽ അനേക കാര്യങ്ങൾ കുറവുള്ളതുകൊണ്ടാണ് ദൈവം പുതിയ ഉടമ്പടിയെ സ്ഥാപിച്ചത്. എന്താണ് പഴയ ഉടമ്പടിയുടെ കുറവ്? എന്താണ് പഴയ ഉടമ്പടിയിൽ കൂടി സാധിക്കാതിരുന്നത്? എന്താണ് ബെറ്റർ പ്രോമിസസ് ഇൻ ദ ന്യൂ കവനന്റ്, അല്ലെങ്കിൽ ബെറ്റർ കവനന്റ്? അത് അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്. അടുത്ത വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 8 വാക്യം, എന്നാൽ അത് അവരെ ആക്ഷേപിച്ചുകൊണ്ട് അവൻ അരളി ചെയ്യുന്നത്, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു ഉടമ്പടി ചെയ്യുന്ന കാലം വരുന്നു എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ആ ഉടമ്പടിയിൽ എന്തൊക്കെയാണ് ലഭിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്കു പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത ഉടമ്പടി പോലെയല്ല. അതാണ് പഴയ ഉടമ്പടി. ഇസ്രായേൽ മക്കളെ കൈക്കു പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ കാളകളുടെയും ആട്ടുവട്ടന്മാരുടെയും രക്തം വഴി അവർക്കൊരു ഉടമ്പടി സ്ഥാപിച്ചു, അതിൽ പ്രോമിസസും കൊടുത്തു. ആ ഉടമ്പടിയിൽ നിലനിന്നാൽ ആ പ്രോമിസുകളുണ്ട് അവർക്കുണ്ടെന്നുള്ളത്. എന്തൊക്കെയാണ് ആ പ്രോമിസ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. നിങ്ങളെ വാലല്ല തലയാക്കും, നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളെ ദേശത്ത് വലിയ ആളക്കരാക്കും, നിങ്ങൾക്ക് ആടുകളും മാടുകളും ആരോഗ്യം, അങ്ങനെ അനേക ഭൗതിക നന്മകളാണ് പഴയ ഉടമ്പടിയിൽ ആ കോൺട്രാക്റ്റിൽ വന്നവർക്ക് ലഭിച്ചത്. ആ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശാപവും അതിലുണ്ട്. ഇതാണ് പഴയ ഉടമ്പടി. അന്നേരം അതുപോലത്തെ ഒരു കോൺട്രാക്ട് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കോൺട്രാക്ട് അങ്ങനത്തെ ഒരു കോൺട്രാക്ട് അല്ല, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ്, അതൊരിക്കലും മാറ്റമില്ലാത്തൊരു കോൺട്രാക്ടാണ്. ആ കോൺട്രാക്റ്റിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് വിശ്വാസത്താൽ എന്തൊക്കെ നന്മകളാണ്, എന്തൊക്കെ യഥാർത്ഥമുള്ള നന്മകളാണ് ലഭിക്കുന്നത്, അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവവും അവർക്ക് ജനവുമായിരിക്കും. ഇനി അവരിൽ ആരും കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്നുപദേശിക്കുകയില്ല, അവർ ആബാലവൃദ്ധം എന്നേ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇതാണ് ബെറ്റർ പ്രോമിസസ്. നമ്മൾ വിചാരിക്കും ഇതിലെന്താണ് ഇത്രയും ബെറ്റർ പ്രോമിസസ്. പഴയ ഉടമ്പടിയുടെ കീഴിലുള്ള വ്യക്തികൾക്ക് മനസ്സിലാകും ഇതെന്താണ് ഇതിന്റെ ബെറ്റർ പ്രോമിസ്. ഞാൻ അതിന്റെ ഓർഡർ ഒന്ന് തിരിച്ചെന്ന് പറയാം. അതിൽ പറയണം ആദ്യത്തെ പ്രോമിസ് ഞാനൊന്ന് റിവേഴ്സ് ആയിട്ട് പറയാം. ഞാൻ അവരുടെ അകൃത്യക്കളെക്കുറിച്ച് കരുണയുള്ളവനാകും, ഞാൻ അവരുടെ പാപങ്ങളെ ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്തായിരുന്നു പഴയ ഉടമ്പടിയുടെ പ്രശ്നം? അവിടെ പറഞ്ഞിരിക്കുകയാണ് എബ്രായ ലേഖനം 10 1 വാക്യത്തിൽ പറയാണ്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ വരുവാൻ പോകുന്ന റിയൽ നന്മകളുണ്ട്. യേശുക്രിസ്തുവിൽ കൂടി വരാൻ പോകുന്ന നന്മകൾ, ആ നന്മകളുടെ നിഴലായിരുന്നു ന്യായപ്രമാണം, പൊരുളല്ലായതുകൊണ്ട് ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി പ്രാപിക്കുവാൻ കഴിയുന്നതായിരുന്നില്ല. ഒരു മനുഷ്യനെ പെർഫെക്റ്റാക്കാൻ, ശുദ്ധീകരിക്കാൻ പഴയ നിയമത്തിലെ യാഗങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം അത് വരുവാനുള്ള നന്മകളുടെ നിഴൽ മാത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഇപ്പോഴോ ആണ്ടുതോറും പാപങ്ങളുടെ ഓർമ്മ വന്നുകൊണ്ടേയിരിക്കുന്നു. പാപങ്ങളുടെ ഒരു ഓർമ്മ എന്നത് പഴയ നിയമ ഉടമ്പടിയുടെ ഒരു പ്രശ്നമാണ്, പഴയ നിയമ യാഗങ്ങളുടെ പ്രശ്നമാണ്. കാരണം പാപം നീക്കപ്പെട്ടിട്ടില്ല, പാപം കവർ ചെയ്യപ്പെട്ടു മാത്രമേ ഉള്ളൂ. എന്നാൽ പുതിയ നിര ഉടമ്പടിയിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന വ്യക്തിയുടെ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രോമിസ്, നന്മ, ആ വാഗ്ദത്തം, ബെറ്റർ പ്രോമിസ് എന്ന് പറഞ്ഞത് കർത്താവ് പറയാണ്, ഐ വിൽ റിമെമ്പർ യുവർ സിൻസ് നോ മോർ. ഞാൻ നിങ്ങളുടെ പാപത്തെ ഓർക്കുകയേയില്ല, ഞാൻ മറന്നു കളയുമെന്നല്ല, മറന്നു കളയുമെന്ന് പഴയ നിയമത്തിൽ ചിലയിടത്ത് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐ വിൽ റിമെമ്പർ യുവർ സിൻസ് നോ മോർ എന്നാണ്. അതായത് എനിക്കത് റിമെമ്പർ ചെയ്യാനായിട്ട് കഴിയും, എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഐ വിൽ റിമെമ്പർ യുവർ സിൻസ് നോ മോർ. അതായത് പിശാച് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ തുടർച്ചയായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും രക്ഷിക്കപ്പെട്ടതിന് ശേഷവും. അതുകൊണ്ടാണ് പിശാചിനെ അക്യൂസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. രാപ്പകൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ അക്യൂസ് ചെയ്യുന്ന അക്യൂസർ. ഈ അക്യൂസർ പറയുന്ന കാര്യങ്ങൾ സത്യവുമാണെന്നുള്ളത് ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ തന്നെയാണ് പിശാജ് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് ഓർമ്മിപ്പിക്കുന്നത്. അന്നേരം ദൈവത്തിന് നീതിയുള്ള ന്യായാധിപതി എന്ന രീതിയിൽ നമ്മളെ ശിക്ഷിച്ചെങ്കിലേ ഒക്കെയുള്ളൂ. അന്നേരം പിശാജ് പറയുന്നത് സത്യമാണ്, അക്യൂസേഷൻ ആണെങ്കിലും അത് സത്യമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഞാൻ ചെന്ന് പറയുന്നത് എന്റെ പാപങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഈ തെറ്റ് ചെയ്തു, എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം എനിക്ക് പകരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ദൈവം പറയാണ് അവന്റെ പാപത്തെ ഞാൻ ഉറക്കുകയില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ദ ബെറ്റർ കവനന്റ് എന്താണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ബെറ്റർ കവനന്റ് എനാക്ടഡ് ഓൺ ബെറ്റർ പ്രോമിസസ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, കുഞ്ഞുങ്ങളെ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പാപം ചെയ്തുവെങ്കിലോ യേശുക്രിസ്തു എന്ന മധ്യസ്ഥൻ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പാപം ചെയ്യാതെ ജീവിക്കാനായിട്ടുള്ള ദൈവകൃപയ്ക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞാൽ അവിടെ പറയുകയാണ് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. ഫസ്റ്റ് പ്രോമിസ്, ആദ്യത്തെ പ്രോമിസ്, പുതിയ ഉടമ്പടിയിൽ യേശുക്രിസ്തു രക്തത്തിലൂടെ പ്രോമിസ്. ആദ്യത്തെ പറയാണ്, ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്തത് പറയുകയാണ്, അത് മാത്രമല്ല, അത്രമാത്രമാണെങ്കിലും അത് വലിയൊരു പ്രോമിസാണ്. എന്നാൽ അതിനേക്കാൾ അടുത്ത് പറയുകയാണ്, ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല, അവർ ആബാലവൃദ്ധം എന്നെ അറിയും. ദൈവത്തെ പിതാവ് എന്ന് പേഴ്സണലായിട്ട് അറിയാനായിട്ടുള്ള ഒരു അവകാശം യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടിയാണ് സ്ഥാപിച്ചത്. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി നമ്മൾ പുത്രന്മാരായിട്ട്, നമ്മൾ അബ്രഹാം ലേഖനം ആദ്യത്തെ അധ്യായങ്ങൾ വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടി യേശുക്രിസ്തു മൂത്തപുത്രനാകുന്നു, നമ്മൾ യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരാകുന്നു, ദൈവം നമ്മുടെ പിതാവാകുന്നു. അങ്ങനെ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനായിട്ടുള്ള, ദൈവത്തെ പേഴ്സണലായിട്ട് അറിയുവാനായിട്ടുള്ള വലിയ ഭാഗ്യം നമുക്ക് വന്നിരിക്കുന്നു. യേശുക്രിസ്തു നമ്മുടെ സഹോദരനായിത്തീർന്നിരിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനായിത്തീർന്നിരിക്കുന്നു, നമ്മുടെ ടീച്ചറായിത്തീർന്നിരിക്കുന്നു, നമ്മളെ ദൈവവുമായിട്ടുള്ള ബന്ധപ്പെടുത്തുന്ന ദൈവത്തിന്റെ ഹൃദയങ്ങളെ അറിയുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു, ദൈവം നമ്മുടെ പിതാവായിരിക്കുന്നു. അങ്ങനെ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇവരെ ആരും കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കേണ്ട കാര്യമില്ല, അവർ ആബാലവൃദ്ധം എന്നെ അറിയും. അടുത്ത വാക്യത്തിലും പറഞ്ഞിരിക്കുകയാണ്, അതും കൂടാഞ്ഞിട്ട് ദൈവത്തെ അറിയും എന്നുള്ളത് മാത്രമല്ല, അടുത്ത് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനവുമായിരിക്കും. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അവർക്കൊരു പുതിയൊരു ഹൃദയം കൊടുക്കും. യെഹെസ്കേൽ പ്രവചനം 11-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഞാൻ അവർക്കൊരു പുതിയൊരു ഹൃദയം കൊടുക്കും, കല്ലായിട്ടുള്ള ഹൃദയത്തെ അവരുടെ ഉള്ളിൽ നിന്നെടുത്ത് മാറ്റി മാംസളമായൊരു ഹൃദയം കൊടുക്കും, ആ ഹൃദയത്തിൽ എന്റെ കൈകൊണ്ട് ദൈവത്തിന്റെ കൈകൊണ്ട് കല്ലിൽ അക്ഷരമായിട്ട് കൽപ്പനകൾ എഴുതി കൊടുത്തുവെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മാംസളമാക്കപ്പെട്ട, ഇല്ലെങ്കിൽ പഴയ ഹൃദയം മാറ്റപ്പെട്ട് പുതിയ ഹൃദയം നൽകപ്പെട്ട, ആ പുതിയ ഹൃദയത്തിൽ ദൈവീക നിയമങ്ങളെ ദൈവം എഴുതാനായിട്ട് തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും അവിടെ പറഞ്ഞിരിക്കുന്നത്, 2 കൊരിന്ത്യർ അതിന്റെ 3:3 പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ട ക്രിസ്തുവിന്റെ പത്രമാണ് നമ്മൾ. ഞാനീ പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതാണ് ബെറ്റർ പ്രോമിസസ്, ഇതാണ് പുതിയ ഉടമ്പടിയിലെ പ്രോമിസസ്. പഴയ ഹൃദയം നീക്കപ്പെടുക, പുതിയ ഹൃദയം നൽകപ്പെടുക, പാപങ്ങളുടെ എന്നേക്കുമായി നീക്കപ്പെടുക, എന്നേക്കുമായിട്ടുള്ള പാപമോചനം പ്രാപിക്കുക, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുക, ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുക, അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ സ്വസ്ഥതയിൽ കണ്ടിന്യൂസ് ആയി ജീവിക്കുക എന്നീ പ്രോമിസുകൾ എന്തിൽ എനാക്ട് ചെയ്തിരിക്കുകയാണ്? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട ഈ കോൺട്രാക്റ്റിലുള്ളതാണ്. അതായത് ബൈ ഫെയ്ത്ത് ഇത് ഒരു വ്യക്തിക്ക് റിസീവ് ചെയ്യാനായിട്ട് കഴിയും. ഇതാണ് എബ്രായ ലേഖന കർത്താവ് എബ്രായ വിശ്വാസികളെടുത്ത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കാര്യമെന്നത് വളരെ ഉന്നതമാണ്. അന്നേരം നമ്മൾ പലപ്പോഴും നമുക്ക് ഈ പ്രോമിസുകൾ അറിയത്തില്ല. നമ്മൾ ഈ പ്രോമിസുകൾ അറിയാത്തപ്പോഴെന്തിരിക്കും, നമ്മളിപ്പോഴും പഴയ നിയമ പ്രോമിസുകളാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത് അല്ലേ. അന്നേരം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, പുതിയ നിയമത്തിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ പഴയ നിയമത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. രോഗസൗഖ്യം പഴയ നിയമത്തിലെ പ്രോമിസാണ്, പുതിയ നിയമത്തിലെ ഒരു പ്രോമിസല്ല. ശാരീരിക സൗഖ്യം പഴയ നിയമത്തിലെ പ്രോമിസാണ്. സമ്പത്ത് പഴയ നിയമത്തിലെ പ്രോമിസാണ്. വലിയ വീടോ വലിയ കാറോ വലിയ സമ്പത്തോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഴയ നിയമ പ്രോമിസാണ്. ഇതൊന്നും പുതിയ നിയമ പ്രോമിസല്ല. യേശുക്രിസ്തുവിന്റെ രക്തം ചൊരിയേണ്ട കാര്യമല്ല ഇതൊന്നും കിട്ടാനായിട്ട്. ഇന്നും പലരുടെയും ക്ലെയിം അതൊക്കെയാണ്. ഞാനിന്ന് പറയട്ടെ, ഇപ്പൊ രോഗം വരത്തിൽ ഈവൻ കൊറോണയിൽ നിന്നുള്ള രക്ഷ പോലും പുതിയ നിയമത്തിലെ പ്രോമിസൊന്നുമല്ല. ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, പക്ഷെ ഇതൊന്നും പ്രോമിസായിട്ട് ക്ലെയിം ചെയ്യാനുള്ളതല്ല. പുതിയ നിയമത്തിലെ പ്രോമിസ് സ്പിരിച്വലാണ്. ദൈവം പിതാവായിരിക്കുമ്പോൾ ദൈവം ബാക്കി കാര്യങ്ങളെയും നമുക്ക് നമ്മുടെ ഭൗതിക കാര്യങ്ങളെയും രോഗത്തിന്റെയും സൗഖ്യത്തിനെയും എല്ലാം ദൈവം നമുക്ക് തരും. അതൊന്നും ഇല്ല എന്ന് പറഞ്ഞില്ല, കർത്താവ് തന്നെ പറഞ്ഞു നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് നിങ്ങളിതിനെപ്പറ്റി കരുണയുണ്ട്. പക്ഷെ പ്രോമിസ് എന്താണ്? എന്താണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി നമുക്ക് ലഭിച്ചത്? അത് പുതിയ ഉടമ്പടിയിൽ ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ലഭിച്ചിട്ടും ചിലർ നിരാശരായിട്ടാണ് ജീവിക്കുന്നത്, അവിശ്വാസികളായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനകർത്ത അവിശ്വാസം ഏറ്റവും കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ പ്രോമിസുകൾ ലഭിച്ചിട്ട് അതിനെ തള്ളിക്കളയുന്ന അവിശ്വാസത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഞാൻ പറഞ്ഞത് ഇത് പ്രോമിസുകൾ ആൾക്കാർക്ക് ഇതൊന്നും വലിയ വിഷയമല്ല. അതേസമയം നമുക്കൊരു വലിയൊരു വീട് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ സന്തോഷമാണ്, ശമ്പളം കിട്ടും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്, രോഗസൗഖ്യം ഇതൊക്കെ വലിയ 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 കാര്യങ്ങളാണ്. എന്നാൽ റിയൽ പ്രോമിസ് കർത്താവ് പറഞ്ഞിരിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഈ കോൺട്രാക്റ്റിൽ കൂടി. അതുകൊണ്ടാണ് എബ്രഹാം അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഹീസ് ദ മീഡിയേറ്റർ ഓഫ് എ ബെറ്റർ കവനന്റ് വിച്ച് ഹാഡ് ബീൻ എനാക്റ്റഡ് ഓൺ ബെറ്റർ പ്രോമിസസ് ആൻഡ് ഹി ഒബ്ടെയിൻഡ് എ ബെറ്റർ മിനിസ്ട്രി. ഇങ്ങനെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അതുകൊണ്ട് പറഞ്ഞിട്ടാണ് പുതിയത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പുതിയൊരു കോൺട്രാക്ട് വന്നപ്പോൾ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതുമെല്ലാം നീങ്ങിപ്പോകാനെടുത്ത് എന്നിട്ട് പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി പഴയത് ഒബ്സലേറ്റ് ആകുന്നു അല്ലേ. പുതിയൊരു മോഡൽ കാർ ഇറങ്ങുമ്പോൾ പഴയ മോഡൽ ഒബ്സലേറ്റ് ആകുന്നതുപോലെ പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടപ്പോൾ പഴയ ഉടമ്പടി ഒബ്സലേറ്റ് ആയി. ഇനി പഴയ ഉടമ്പടിയുടെ പ്രോമിസും കൊണ്ട് കരുതേണ്ടടുത്തൊരു ചെല്ലേണ്ട കാര്യമില്ല. പ്രോമിസുകൾ പുതിയ നിയമത്തിൽ പുതിയ ഉടമ്പടിയിൽ ആത്മീയമാണ്, ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ഇനി എബ്രായ ക്രിസ്ത്യാനികൾ വളരെ കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ പുറത്താക്കപ്പെട്ടവരാണ്, അവർ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനതയാണ്, അവർക്ക് നഷ്ടങ്ങളുണ്ട്. താഴേക്ക് വരുമ്പോൾ പറയുന്നത് അവരുടെ സമ്പത്തുകൾ നഷ്ടപ്പെട്ടു, അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. ഇങ്ങനെ നഷ്ടത്തിൽ കൂടി കടന്നു പോകുന്നവരടുത്ത് ദൈവം നിങ്ങൾക്ക് കൂടുതൽ സമ്പത്ത് തരുമെന്നോ കൂടുതൽ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നോ നിങ്ങൾക്ക് കൂടുതൽ രോഗസൗഖ്യം തരുമെന്നോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരസുഖം വരത്തില്ലെന്നോ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല എബ്രായ ലേഖനകർത്ത അവരടുത്ത് പറഞ്ഞിരുന്നത്. അതിന് പകരം അവർക്ക് എന്താണ് ലഭിച്ചത് എന്നവരെ പഠിപ്പിക്കുകയാണ്. അവർക്കെന്താണ് ലഭിച്ചതെന്ന് മനസ്സിലാകുമ്പോൾ അവർക്കെന്താണ് യഥാർത്ഥത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത് കുറവ് മനസ്സിലാവും. അന്നേരം അതാണ് എബ്രായ ലേഖനം എടുത്ത് പറഞ്ഞത്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഇതാണ് എബ്രായ ലേഖനം 7-8 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനം വിശദീകരിക്കുന്നത്. അവർ ദേവാലയം നഷ്ടപ്പെട്ടു, പൌരോഹിത്യം നഷ്ടപ്പെട്ടു, അവർക്ക് പുരോഹിതനില്ല, ദേവാലയമില്ല, അവർക്ക് ക്ലെയിം ചെയ്യുവാനായിട്ട് ഉത്സവങ്ങളില്ല, കൺവെൻഷനുകളോ അങ്ങനത്തെ വലിയ 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 പൊടിപ്പും തൊങ്ങലുകളും അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല, പുറമെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവർ വളരെ ചെറിയ കൂട്ടങ്ങളായിട്ട് സഭായോഗങ്ങളായിട്ട് വീടുകളിലായിട്ട് കൂടി വരുന്ന സഭകളാണ്. അവരത് പറയണം, എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്പിരിച്വൽ റിച്ചസ് അത് വലുതാണ്, അത് വിശ്വാസത്താൽ കാണേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് വിശ്വാസം എന്നത് ആശിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാവും. അത് കാണാൻ കഴിയാത്തതാണ്, എന്നാൽ ഇറ്റ് ഈസ് ബെറ്റർ. ഈ കാര്യം എബ്രായ ലേഖനകർത്താവ് പഠിപ്പിക്കുകയാണ്. അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോഴേക്കും വീണ്ടും ഈ കാര്യങ്ങൾ എബ്രായ ലേഖനകർത്താവ് വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അത് കൂടുതലായിട്ട് വിശദീ മനസ്സിലാക്കുന്ന രീതിയിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലാരിഫൈ ചെയ്യാം.